السلام علیکم ورحمۃ اللہ. اذان دے دیں.
اللہ اکبر اللہ اکبر اللہ اکبر اللہ اکبر اشہد ان لا الہ الا اللہ اشہد ان لا الہ الا اللہ اشہد ان محمد رسول اللہ اشہد ان محمد رسول اللہ حی علی الصلاۃ حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا
السلام علیکم ورحمۃ اللہ. اشہد ان لا الہ الا اللہ وحدہ لا شریک لہ واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
میں نے کچھ عرصے سے وقتاً فوقتاً صحابہ حضرت مسیح موعود علیہ الصلوۃ والسلام کی روایات
کا بیان، حضرت مسیح موعود علیہ الصلوۃ والسلام ന്റെ സഹാബാക്കളുടെ നിവേദനങ്ങളാണ് കുറച്ചു കാലമായി ഇടക്കിടക്ക് ഞാൻ കേൾപ്പിച്ചു വരുന്നത്. ആദ്യമൊക്കെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന നിവേദനങ്ങളാണ് കേൾപ്പിച്ചിരുന്നത്. പിന്നീട് പ്രത്യേകം വിഷയങ്ങളെക്കുറിച്ചുള്ള നിവേദനങ്ങൾ കേൾപ്പിക്കുകയുണ്ടായി. ഈ ഒരു ശൃംഖല കുറച്ച് മാസങ്ങളായി, അതല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതലായി നടന്നു വരുന്നു. ഇന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹാബാക്കളുടെ നിവേദനങ്ങൾ തന്നെയാണ് കേൾപ്പിക്കുന്നത്. ഇതിൽ അവരുടെ സ്വപ്നങ്ങളുടെയും കശ്ഫുകളുടെയും പരാമർശങ്ങളാണുള്ളത്. ഇതെല്ലാം തന്നെ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യം വിവരിക്കാനുള്ളതാണ്. അതോടൊപ്പം വിശ്വാസത്തിലും ദൃഢജ്ഞാനത്തിലും വർധനവ് വരുത്തുന്നതിനുള്ളതാണ്. ഇത് വിവരിക്കാനുള്ള കാരണം തന്നെ ആ രീതിയിലുള്ള ദൃഢജ്ഞാനവും വിശ്വാസവും ദൈവവുമായുള്ള ബന്ധവും നമ്മിലും ഉണ്ടായിത്തീരാനും, ഏതു രീതിയിലുള്ള സുദൃഢ ബന്ധമാണോ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ വന്നുകൊണ്ട് അള്ളാഹുമായി നമ്മിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ബന്ധം നമ്മിലും ഉണ്ടായിത്തീരാനും വേണ്ടിയാണ്. വിവിധ രീതിയിൽ ഈ നിവേദനങ്ങൾ കേൾപ്പിക്കുന്നത് കൊണ്ട് വിവിധ സന്ദർഭങ്ങളിൽ വിവരിച്ചത് കാരണം ആവർത്തനം ഉണ്ടാകാതിരിക്കാൻ ഞാൻ പൊതുവിൽ ശ്രമിക്കാറുണ്ട്. ആവർത്തനം വരാതിരിക്കാൻ പരിശോധിക്കാറുമുണ്ട്. എന്നാലും ചിലപ്പോൾ ആവർത്തനം വന്നുപോകും. ഹസ്രത്ത് സർദാർ കരംദാദ് ഖാൻ സാഹിബ് റളിയല്ലാഹു അൻഹുവിന്റേതാണ് ആദ്യത്തെ റിവായത്ത്. അദ്ദേഹം 1902 ബൈഅത്ത് ചെയ്തിരുന്നു. അതേ വർഷം തന്നെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സന്ദർശിക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നു, ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബൈഅത്ത് ചെയ്തതിനു മുമ്പേ സ്വപ്നത്തിൽ കണ്ടിരുന്നു. അതിപ്രകാരമാണ്, ഒരു റോഡിലൂടെ ഹസ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമും നടന്നു വരികയാണ്. ഞാൻ അവരുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു. ഹസ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് മസീഹ് മൗഊദിനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഇദ്ദേഹം അള്ളാഹുവിൽ നിന്നുള്ളവനാണ്, ഇദ്ദേഹം അള്ളാഹുവിൽ നിന്നുള്ളവനാണ്. 3 പ്രാവശ്യം ഇങ്ങനെ പറയുകയുണ്ടായി. അദ്ദേഹം തുടർന്ന് പറയുന്നു, 1902 ഖാദിയാൻ ദാറുൽ അമാനിൽ ഞാൻ പോയപ്പോൾ അവിടെ ചെറിയ പള്ളിയിൽ മസ്ജിദ് മുബാറക്ക് ബൈഅത്ത് ചെയ്തു. അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുകയുണ്ടായി. ഹസ്രത്ത് കരീമുദ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, 1896 അദ്ദേഹം ബൈഅത്ത് ചെയ്തത്. അതേ വർഷം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുകയും ചെയ്തു. 1896 മധ്യത്തിൽ സ്വപ്നം മുഖേന എനിക്ക് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സന്ദർശിക്കുവാനുള്ള സൗഭാഗ്യം ലഭിച്ചു. മെയ് ജൂൺ മാസത്തിൽ ഞാൻ കണ്ടത് ഉസൂർ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നതായിട്ടാണ്. അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടത്. അതേപോലെ ഒറ്റക്കും ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടിട്ടുണ്ട്. ഒറ്റക്ക് ഒരു വയലിലൂടെ നടന്നു വരുമ്പോഴാണ് കണ്ടത്. ആ വയൽ അപ്പോൾ ഉഴുതു മറിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ മണ്ണിന്റെ വലിയ വലിയ കുന്നുകളുണ്ടായിരുന്നു. ഉസൂറിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. ഇതും സ്വപ്നമാണ്. ഉസൂർ വളരെ ആവേശത്തോടും വാത്സല്യത്തോടും കൂടി എനിക്ക് കൈതന്നു. ഈ അവസ്ഥയിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചു. സ്വപ്നത്തിൽ ഇതിനു മുമ്പ് നക്ഷബന്ധി പീരുമായി ഞാൻ മുലാഖാത്ത് നടത്തിയിരുന്നു. സ്വപ്നത്തിൽ ഞാൻ അസ്തധാരണത്തിനായി കൈനീട്ടിയെങ്കിലും ആ പീർ കൈവലിച്ചുകൊണ്ട് പറഞ്ഞു, നീ മതമില്ലാത്ത ആളാണ്, സലാ ചൊല്ലണം എന്നത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ഈ സ്വപ്നത്തിന് ശേഷം ഉസൂറിനെ കാണുകയും ഉസൂർ വളരെ സ്നേഹോഷ്മളമായി മുലാഖാത്ത് നടത്തുകയും ചെയ്തു. ഹദ്രത്ത് കരീമുദ്ദീൻ സാഹിബ് വിവരിക്കുന്നു, സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് ചൗധരി നൂർ ബക്ഷ് സാഹിബ് ഹവാൽദാർ പോലീസ് ഇദ്ദേഹം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തിരുന്നു. ഇദ്ദേഹത്തിനും ഇൽഹാം ഉണ്ടാകുന്നുണ്ട് എന്ന് ഞാൻ കേൾക്കാനിടയായി. അതായത് ഈ പോലീസിനും ഇൽഹാം ഉണ്ടാകുന്നുണ്ടെന്ന് സ്വപ്നത്തിൽ ഇദ്ദേഹത്തോട് പറയപ്പെടുകയാണ്. ഇക്കാലത്തെ കൈക്കൂലി വാങ്ങുന്ന പാകിസ്ഥാനിലെ പോലീസുകാരല്ല, അവർ വിശ്വാസ വഞ്ചകരും കൈക്കൂലി വാങ്ങുന്നവരുമാണ്. അള്ളാഹുമായി ബന്ധമുള്ളവരായ പോലീസുകാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇദ്ദേഹത്തിന് ഇൽഹാം ഉണ്ടാകുന്നുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ കേട്ടു. ഈ സ്വപ്നം ഞാൻ എന്റെ ഒരു സുഹൃത്ത് സയ്യിദ് മുഹമ്മദ് ഷാ സാഹിബിനെ കേൾപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, വെറുതെ എന്നെ വട്ടുപിടിപ്പിക്കല്ലേ. എന്നാൽ ഞാൻ സുബഹി നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. സൂര്യൻ അപ്പോൾ ഉദിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സയ്യിദ് മുഹമ്മദ് ഷാ സാഹിബ് മർഹൂം, ചൗധരി നബിബക് സാഹിബ്, ചൗധരി സാഹിബ് കടലാസിൽ രാത്രി എഴുതുകയും അങ്ങുമിങ്ങും ചിതറിക്കിടക്കുകയും ചെയ്തിരുന്ന ആ കടലാസ് കഷ്ണങ്ങൾ ഒരു ക്രമത്തിൽ അടക്കി വെക്കുകയായിരുന്നു. സയ്യിദ് മുഹമ്മദ് അലി ഷാ സാഹിബ് ആദ്യം പറഞ്ഞിരുന്നത് എന്നെ വട്ടുപിടിപ്പിക്കല്ലേ എന്നതായിരുന്നു. ചൗധരി സാഹിബിന് ഇൽഹാം ഒന്നും ഉണ്ടാകുന്നില്ല എന്നായിരുന്നു. എന്നാൽ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചൗധരി നബിബക് സാഹിബും മുഹമ്മദ് അലി ഷാ സാഹിബും ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. അവർക്കിടയിൽ നല്ല സൗഹൃദ ബന്ധമായിരുന്നു. കടലാസുകൾ അടക്കി വെക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് സംശയം തോന്നി, രാത്രി ലഭിച്ച ഇൽഹാമുകളാണോ മറ്റോ ആണോ, അതല്ല മുമ്പ് ലഭിച്ച ഇൽഹാമുകളെ ക്രമത്തിൽ അടക്കി വെക്കുകയാണോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് എന്നെ വട്ടുപിടിപ്പിക്കരുത് എന്ന്, ഇതെന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ പരിഹസിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇത് പരസ്യപ്പെടുത്താത്തത്. പറയുന്നു, ആ സമയം മുതൽ എന്റെ മനസ്സിൽ വന്നത് ഹുസൂറിന്റെ ശിഷ്യന്മാർക്ക് ഇൽഹാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹസ്രത്ത് മസീഹ് മുതൽ ഇസ്ലാത്തു വസ്ലം സത്യവാൻ തന്നെയാണ്. അപ്പോൾ എന്റെ വയസ്സ് 16-17 ആയിരുന്നു. ഞാൻ ഹുസൂറിന്റെ പുസ്തകമൊന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അക്കാലത്ത് കാര്യങ്ങൾ അന്വേഷിച്ചറിയാനുള്ള കഴിവും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഒരു ബാലനായിരുന്നു. മതപരമായ പഠനവും എനിക്കൊട്ടും ഉണ്ടായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ അർത്ഥമറിയാതെ ഓതി പഠിച്ചിരുന്നു. ഭൗതിക വിദ്യാഭ്യാസം 8-ാം ക്ലാസ് വരെ ആയിരുന്നു. കില സുബ സിംഗ് എന്ന സ്ഥലത്തെ സഹാധ്യാപകനായിരുന്നു ഞാൻ. ഞാൻ മറ്റൊരു സ്വപ്നത്തിൽ കാണുന്നത് ഞാൻ ഒക്ടോബർ മാസത്തിൽ മരിക്കുമെന്നാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ മരിക്കുന്നതാണ്. ഞാൻ അതും കാത്തിരുന്നു. എന്റെ മരണസമയം അടുത്തിരിക്കുന്നു. ഒക്ടോബർ മാസത്തിൽ എന്തായാലും ഞാൻ മരിക്കുന്നതാണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് മുമ്പുള്ള സ്വപ്നം പുലർന്നതുപോലെ ഇതും പുലരുമെന്ന് ഉറപ്പിച്ചു. സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെ എനിക്ക് ജീവനുണ്ട്, ജീവിച്ചിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി. ഒക്ടോബർ മാസം കടന്നുപോയി. ഞാൻ മുഹമ്മദ് ലീസാ ഷാഹിബിനോട് പറഞ്ഞു, താങ്കൾ പുസ്തകം വായിച്ചു കൊണ്ടേ പോകും, താങ്കൾക്ക് ഇതിൽ തൃപ്തി വരുമോ എന്നെനിക്കറിയില്ല. മുഹമ്മദ് ലീ സാഹിബ് ചൗധരി നബിബക് സാഹിബുമായി സുഹൃത് ബന്ധത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൽഹാമുകളെ കുറിച്ചും അറിവുള്ള ആളായിരുന്നു. എന്നിട്ടും ഇതുവരെ അദ്ദേഹം ബൈഅത്ത് ചെയ്തിരുന്നില്ല. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനാൽ അദ്ദേഹം സ്വാധീനിക്കപ്പെട്ടതു കാരണം ഗ്രന്ഥങ്ങൾ വായിക്കുമായിരുന്നു. പറയുന്നു, അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പുസ്തകം വായിച്ചു കൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് ഇതിൽ എന്ത് തൃപ്തി വരും എന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ താങ്കൾക്ക് മുമ്പേ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബൈഅത്ത് ചെയ്യുന്നതാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ അവിടെ നിന്നും കാൽനടയായി പുറപ്പെട്ടു. അങ്ങനെ കാദിയാനിലെത്തി. ഇവിടെ വന്നപ്പോൾ ഞാൻ അങ്ങുമിങ്ങും കറങ്ങി നടക്കാൻ തുടങ്ങി. കുറേ ദിവസം കറങ്ങി നടന്നു. ഒരു ദിവസം ഹക്കീം ഫദലുദ്ദീൻ സാഹിബ് ഭൈരവിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഹുസൂറിന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്യണം. ഹക്കീം സാഹിബ് പറഞ്ഞു, ഞാൻ കരുതി ഈ കുട്ടി വെറുതെ കറങ്ങി തിരിയുകയാണ്. അക്കീം സാഹിബ് മർഹൂം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്നിധിയിൽ എന്റെ പയ്യത്ത് ചെയ്യാനുള്ള ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ഉസൂർ അത് സ്വീകരിച്ചു. ഉസൂറിന്റെ കയ്യിൽ എന്റെ കൈ പിടിച്ചുകൊണ്ട് എനിക്ക് ഒറ്റക്ക് പയ്യത്ത് ചെയ്യാനുള്ള അവസരം ഒരുക്കി. ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപത്തിൽ തന്നെയാണ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടത്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മഹത്തായ ഫളിലാണ് എന്നിൽ വർഷിച്ചത്. ഇതില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്താകുമായിരുന്നു എന്ന് എനിക്കറിയില്ല. 313 ആളുകളുടെ പേർ സമീമെ അഞ്ചാമെ ആദമിൽ കൊടുത്തതിൽ 69-ാമത്തെ പേർ എന്റേതാണ്. 69-ാമത്തെ പേരാണ് ഇദ്ദേഹത്തിൻ്റെത്. സമീമെ അഞ്ചാമെ ആദമിൽ ഹസ്രത്ത് മിയാ അല്ലാദത്ത സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, 1900-ലാണ് അദ്ദേഹം ബൈഅത്ത് ചെയ്തത്. 1905-ലാണ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നേരിൽ കണ്ടത്. പറയുന്നു, ഹോഷിയാർപൂരിലെ മഹൽപൂർ നിവാസിയാണ് ഞാൻ. സൂര്യചന്ദ്ര ഗ്രഹണങ്ങൾ ഉണ്ടായപ്പോൾ എനിക്ക് 10-12 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്റെ ഉസ്താദിന്റെ കൂടെ വിശുദ്ധ ഖുർആനും മറ്റും പഠിച്ചിരുന്നു. 1898-ൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ചർച്ച എത്തിയിരുന്നു. കാദിയാൻ ഗുർദാസ്പൂർ ജില്ലയിൽ ഹസ്രത്ത് മഹദി അലൈഹി സ്വലാം വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. ഈ സന്ദേശം ഷെയ്ഖ് ഷഹാബുദ്ദീൻ സായി മുഖേനയാണ് എത്തിയത്. 2-3 വർഷം അവിടെ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു. 1900-ത്തിനടുത്ത് ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വപ്നത്തിൽ കാദിയാനിൽ കണ്ടു. ഞാൻ ഇതിനു മുമ്പ് കാദിയാനിൽ വന്നിരുന്നില്ല. ആ സ്വപ്നം കണ്ടപ്പോൾ തന്നെ എനിക്ക് പൂർണ്ണ തൃപ്തിയായി. മുമ്പ് കാദിയാൻ അദ്ദേഹം കണ്ടിരുന്നില്ല. സ്വപ്നത്തിൽ അദ്ദേഹം തൃപ്തിയായി. കഴിയുന്ന അത്ര വേഗം ബൈഅത്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഞാൻ ഒരു പൈസയുടെ പോസ്റ്റ് കാർഡ് വാങ്ങി കാദി ഷഹാബുദ്ദീൻ സാഹിബിന്റെ അടുത്ത് പോയി. ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സന്ദർശിച്ചിരിക്കയാൽ അതിൽ എനിക്ക് തൃപ്തി കൈവന്നിരിക്കയാൽ എന്റെ ബൈഅത്തിന്റെ കത്തയക്കുക, വിരലടയാളവും പതിപ്പിച്ചാലും. അദ്ദേഹം പറഞ്ഞു, അല്പം കാത്തിരിക്കുക, കുറച്ച് ദിവസത്തിനുള്ളിൽ ബൈഅത്ത് ചെയ്യുന്നവരുടെ ലിസ്റ്റ് ഞാൻ അയക്കുന്നതാണ്. അദ്ദേഹം പറയുന്നു, അന്ന് 40 ആളുകളുടെ ലിസ്റ്റാണ് ഉണ്ടാക്കി അയച്ചത്. അതിൽ എന്റെ പേരും ഉൾപ്പെട്ടിരുന്നു. ഹദ്രത്ത് ദീൻ മുഹമ്മദ് സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, 1902-ലാണ് അദ്ദേഹം ബൈഅത്ത് ചെയ്തത്. 1904-ൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുകയും ചെയ്തു. അദ്ദേഹം പറയുന്നു, 1902-ൽ ഞാൻ വയറിളക്കവും പനിയും കാരണം രോഗിയായി. രോഗം അതികഠിനമായിരുന്നു. ആ ദിവസം എന്റെ പിതാവ് കൽക്കത്തയിൽ കൂലിവേല ചെയ്യാനായി പോയതായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ കാദിയാനിൽ വന്നു. മുമ്പ് കാദിയാനെ കുറിച്ചുള്ള ചിന്ത പോലും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്, ചെറിയൊരു റൂം, അതിന്റെ താഴെ പരവതാനി വിരിച്ചിട്ടുണ്ട്. 4 ഭാഗത്തും മഷി വെക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് മഷി വെക്കുന്ന ചില സ്ഥലങ്ങൾ ചുമരിൽ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും മഷിക്കുപ്പിയുണ്ട്. ഹുസൂർ അലൈഹിസ്സലാം അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഏതോ ഒരു ലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഭാഗത്തേക്കാണോ പോകുന്നത് അവിടെയുള്ള കുപ്പിയിൽ പേന മുക്കും. ഞാൻ വാതിലിൽ പോയി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഹുസൂർ പറഞ്ഞു, വഅലൈക്കും അസ്സലാം മകനെ. വന്നാലും ഞാൻ പറഞ്ഞു, ഹുസൂർ ഞാൻ വെറുതെ വന്നതാണ്. പറഞ്ഞു, നീ മറ്റന്നാളേക്ക് ശരിയായി തീരുന്നതാണ്. സ്വപ്നമാണ് കൽപ്പിക്കുന്നത്. നിന്റെ ഉപ്പ കുറെ ജനങ്ങളുടെ കൂടെയാണ്. അദ്ദേഹം നിനക്ക് പണം അയക്കുന്നതാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ ഈ സ്വപ്നം എന്റെ ഉസ്താദ് ഹസ്രത്ത് സയ്യിദ് ബഹാവർഷ സാഹിബിനെ കൽപ്പിച്ചു. അദ്ദേഹം ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം പയ്യത്തിനുള്ള കത്തയച്ചു. ആ കത്ത് ഇപ്പോഴും എന്റെ കൈവശം സുരക്ഷിതമാണ്. ഇത് എഴുതുമ്പോഴും അദ്ദേഹത്തിന്റെ കൈവശം ആ കത്തുണ്ട്. അടുത്ത ദിവസം വീണ്ടും സ്വപ്നത്തിൽ കാദിയാനിൽ ഹുസൂറിന്റെ അടുത്ത് ഹാജരായി. ആദ്യത്തെ പോലെ ഹുസൂർ പറഞ്ഞു, വന്നാലും. ഞാൻ പറഞ്ഞു, ഹുസൂർ ഞാൻ വെറുതെ വന്നതാണ്. ഹുസൂർ പറഞ്ഞു, നിങ്ങൾക്കൊരു ആൺകുട്ടി ജനിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഇതേവരെ ജനിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള കുട്ടിയായിരിക്കും അത്. അവന്റെ ഒരു കാലിൽ കറുത്ത അടയാളമുണ്ടായിരിക്കും. ഈ സ്വപ്നം ഞാൻ ഹദ്രത്ത് ഷാ സാഹിബിനെ കേൾപ്പിച്ചു. ആദ്യ സ്വപ്നത്തിന് മൂന്ന് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആരോഗ്യവാനായി, രോഗം തീരെ ഇല്ലാത്തതുപോലെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിതാവ് 30 രൂപ എനിക്ക് അയച്ചു തന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പ്രത്യേക സ്നേഹം എന്നിലുണ്ടായി. എപ്പോഴാണ് ഹുസൂറിനെ കാണാൻ പറ്റുക എന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. മാതാപിതാക്കളുടെ രഹസ്യമായി എതിർത്തുകൊണ്ടിരുന്നു. 1904 ലാഹോറിൽ പോയി ഹുസൂറിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തു. 5 ദിവസം ഹുസൂറിന്റെ സന്നിധിയിൽ ഹാജരായി. മർഹമെ ഈസ എന്ന് പറയുന്ന ആളുടെ വീട്ടിനടുത്തായിരുന്നു ഹുസൂർ താമസിച്ചിരുന്നത്. ഒരു മൗലവി ഒരു മരത്തിൽ കയറി, താലി എന്ന് പറയുന്ന മരത്തിൽ കയറി വളരെയധികം അസഭ്യം പറയുന്നുണ്ടായിരുന്നു. താലി മൗലവി എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. ഹദ്രത്ത് ഹാഫിസ് ഇബ്രാഹിം സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, 1899 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. 1900 കയ്യിൽ നേരിട്ട് ബയ്യത്ത് ചെയ്തു. 1899 ഞാൻ, അദ്ദേഹം പറയുകയാണ്, കത്ത് മുഖേന ബയ്യത്ത് ചെയ്യുകയുണ്ടായി. അതിനു മുമ്പ് 3-4 വർഷം മുമ്പ് ബയ്യത്ത് ചെയ്യാൻ എന്റെ പിതാവ് എന്നെ അയച്ചിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇതിനുശേഷം സയ്യിദ് ബഹാവൽ ഷാ സാഹിബ് ഞങ്ങളുടെ ആത്മസുഹൃത്തും ഉസ്താദുമാണ്. അദ്ദേഹം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ബയ്യത്ത് ചെയ്തു. ഹുസൂറിന്റെ പുസ്തകങ്ങൾ എന്നെ വായിച്ചു കേൾപ്പിക്കാൻ തുടങ്ങി. ഹുസൂർ അതുവരെ പ്രസിദ്ധീകരിച്ച എല്ലാ ഗ്രന്ഥങ്ങളും അദ്ദേഹം വായിച്ചു കേൾപ്പിച്ചു. വായിക്കാൻ അറിയാത്തവരും ഗ്രന്ഥങ്ങൾ വായിച്ചു കേൾക്കുമായിരുന്നു. ആ ദിവസങ്ങളിൽ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതരായിരിക്കുന്നു. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഹുസൂർ, മിർസ സാഹിബ് ഈ സമയം മസീഹും മഹദിയുമാണെന്ന് വാദിച്ചിട്ടുണ്ട്, അദ്ദേഹം തന്റെ വാദത്തിൽ സത്യവാനാണോ? ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ, സത്യവാനാണ്. ഞാൻ പറഞ്ഞു, ഹുസൂർ സത്യം ചെയ്ത് പറഞ്ഞാലും? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് സത്യം ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ആകാശ ഭൂമിയിലെ വിശ്വസ്തനാണ്. അതായത് ആകാശ ഭൂമികളിലുള്ള വിശ്വസ്തനാണ് ഞാൻ. ഇതിന് ശേഷം അടുത്ത പകൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമക്ഷം ബയ്യത്ത് ചെയ്തുകൊണ്ടുള്ള കത്തയച്ചു. അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്സലാമു അലൈക്കും എഴുതുകയും ചെയ്തു. 1900 ഞാൻ കാദിയാനിൽ വന്ന് ഹുസൂറിന്റെ കയ്യിൽ നേരിട്ട് ബയ്യത്ത് ചെയ്തു. ഹദ്രത്ത് മുൻഷി ബർക്കത്ത് അലി സാഹിബ് തന്റെ ഒരു അനുഗ്രഹീത സ്വപ്നം ഇപ്രകാരം വിവരിക്കുന്നു. 1901 ഇദ്ദേഹം ബയ്യത്ത് ചെയ്തു. അതേ വർഷം തന്നെ നേരിട്ട് പോയി കാണുകയും ചെയ്തു. അദ്ദേഹം എഴുതുകയാണ്, 1901 തുടക്കത്തിൽ കാനേശുമാരി എടുക്കുകയായിരുന്നു. ഹുസൂർ ഒരു വിജ്ഞാപനം അന്ന് പുറപ്പെടുവിച്ചിരുന്നു, തങ്ങളുടെ ഹൃദയത്തിൽ എന്നിൽ വിശ്വസിക്കുന്നവരും അവർ ബാഹ്യമായി ബയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് തങ്ങളുടെ അഹമ്മദി എന്ന് എഴുതിപ്പിക്കാവുന്നതാണ്. ആ സമയത്ത് എനിക്ക് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഏറെക്കുറെ വിശ്വാസം വന്നിരുന്നു. അത് കാരണം ഞാൻ ചന്ത കൊടുക്കാൻ തുടങ്ങി. എന്നാൽ ബയ്യത്ത് ചെയ്തിരുന്നില്ല. എന്നാൽ കാനേശുമാരിയിൽ ഞാൻ എന്നെ അഹമ്മദി എന്ന ഗണത്തിലാണ് എഴുതിപ്പിച്ചത്. സ്വപ്നത്തിൽ ഒരിക്കൽ ഹുസൂറിനെ ഞാൻ കണ്ടു. പുലർച്ചെ 4 മണിക്ക് ഹുസൂർ എന്റെ അടുത്ത റൂമിലെ അഹമ്മദികളുടെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഹുസൂറുമായി കൂടിക്കാഴ്ച നടത്താൻ ഞാനും ആ റൂമിലേക്ക് പോയി. അവിടെ എത്തി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. വഅലൈക്കും അസ്സലാം എന്ന് ഹുസൂർ മറുപടിയും പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ബർക്കത്ത് അലി എന്നാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്? ഞാൻ പറഞ്ഞു, ഹസ്രത്ത് ഇതാ വരിക തന്നെയാണ്. ഹുസൂർ അപ്പോൾ കട്ടിൽ ഇരിക്കുകയായിരുന്നു. ഷർട്ട് ഇട്ടിരുന്നില്ല, തലമുടി നീണ്ടതായിരുന്നു, വയറ് കാണുന്നുണ്ടായിരുന്നു. ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എഴുത്തു മുഖേന ബയ്യത്ത് ചെയ്തു. ഉണർന്നിരിക്കുമ്പോൾ കണ്ടതുപോലെയാണ് ഈ ദൃശ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ഇതിനുശേഷം ജൽസ സാലാനിയുടെ അവസരത്തിൽ ദാറുൽ അമാനിൽ ഹാജരായി കയ്യിൽ ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ഹുസൂറിന്റെ മുഖം ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യാദൃച്ഛികമായി ഇപ്പോൾ ഹദ്രത്ത് സാഹിബ് സാദ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് താമസിക്കുന്ന അതിഥി മന്ദിരത്തിൽ ഞാൻ എത്തി. മസ്ജിദ് അക്സയുടെ അടുത്തുള്ള വീടാണിത്. ഞാൻ ഒരു കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. എന്റെ മുമ്പിൽ ടെറസിൽ ഉയർന്ന സ്ഥലത്ത് ഹുസൂർ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. കുളിച്ച് വരികയായിരുന്നു. മുടി വ്യക്തമായി കാണാമായിരുന്നു. ഷർട്ട് ഇട്ടിരുന്നില്ല. ഈ രൂപം ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ അനുഭവപ്പെട്ടു. ഈ സ്വപ്നമെല്ലാം എനിക്ക് വഴികാട്ടാനായി അള്ളാഹു കാണിച്ചതാണെന്ന ദൃഢജ്ഞാനം എനിക്കുണ്ടായി. ഹദ്രത്ത് ഖൈറുദ്ദീൻ സാഹിബ് മുസ്തഖീം സാഹിബിന്റെ മകനാണ് ഇദ്ദേഹം. അദ്ദേഹം വിവരിക്കുന്നു, 1906 ഇദ്ദേഹം ബൈഅത്ത് ചെയ്തത്. 1906 തന്നെ ഉസൂറിനെ സന്ദർശിക്കുകയും ചെയ്തു. ഒരിക്കൽ സ്വപ്നത്തിൽ ഞാൻ ആകാശത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. നൂറുദ്ദീന്റെ പേര് മലക്കുകളിൽ അബ്ദുൽ ബാസിത് എന്നാണ്. ഈ സംഭവം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിനെ ഞാൻ കേൾപ്പിച്ചു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഖലീഫത്തുൽ അവ്വലിനെ സംബന്ധിച്ച് എന്റെ പേര് അബ്ദുൽ ബാസിത് എന്നതാണെന്ന് എനിക്കറിയാം. ഹസ്രത്ത് ഖൈറുദ്ദീൻ സാഹിബ് മുസ്തഖിം സാഹിബിന്റെ മകൻ, അദ്ദേഹത്തിന്റെ തന്നെ ഒരു റിവായത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയെ കുറിച്ച് പറയുന്നു, 1906 ഇദ്ദേഹം ബൈഅത്ത് ചെയ്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഹുസൂർ ഖിലാഫത്ത് പദവിയിൽ അവരോധിതനായതിന് ശേഷം ആദ്യ പ്രസംഗം മസ്ജിദ് മുബാറക്കിൽ വെച്ച് നടത്തുകയായിരുന്നു. ആ സമയം അദ്ദേഹത്തിന്റെ കാലിൽ ഒരു വ്രണം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിനായി കസേര കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം പ്രസംഗം തുടങ്ങി. അപ്പോൾ ഞാൻ ഗോവണിപ്പടിക്കടുത്ത് മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു. മസ്ജിദ് നിറഞ്ഞു കവിഞ്ഞിരുന്നു. ആ സമയം ഞാൻ ഉറക്കത്തിലോ മയക്കത്തിലോ ആയിരുന്നില്ല. ഞാൻ നല്ല ഉണർന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു. ഞാൻ ഒരു ദൃശ്യം കാണുകയാണ്. സൂര്യപ്രകാശം മാറി മറ്റൊരു പ്രകാശം പ്രസരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ പ്രകാശം വളരെയധികം ആനന്ദ നിർഭരമായിരുന്നു. അതിന്റെ അവസ്ഥ അവർണ്ണനീയമാണ്. അതിന്റെ ആനന്ദവും അനുഭൂതിയും എനിക്ക് വിവരിക്കാൻ കഴിയില്ല. കണ്ടു നിൽക്കെ പെട്ടെന്ന് പള്ളി തന്നെ ഇല്ലാതായി. സദസ്സും അപ്രത്യക്ഷമായി. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി മാത്രം കൺമുമ്പിൽ ഒരു നക്ഷത്രം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ പ്രകാശത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരവസ്ഥ വളരെ ദീർഘനേരം നിലനിന്നു. എന്നാൽ ഉറക്കമോ മയക്കമോ അപ്പോൾ ഉണ്ടായിരുന്നില്ല. ശരിക്കും ഒരു സദസ്സിൽ ഞാൻ ഇരിക്കുക തന്നെയായിരുന്നു. ഈ ആത്മീയ ദൃശ്യം കാണുകയും ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ദൃശ്യം മാറുകയും പള്ളി ദൃശ്യമാവുകയും മുമ്പത്തെ പോലെ ജനങ്ങളും ഖലീഫത്തുൽ മസീഹ് സാനിയും എല്ലാം ദൃശ്യമാവുകയും ചെയ്തു. മുമ്പുള്ള അതേ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വന്നു. നേരത്തെ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ചുറ്റും ഞാൻ കണ്ടിരുന്ന പ്രകാശം അത്ഭുത നക്ഷത്രത്തിന്റെ രൂപത്തിലായിരുന്നു അത് കണ്ടിരുന്നത്. 11 ദിവസം വരെ ഖലീഫത്തുൽ മസീഹ് സാനിയെ ഇതേ അവസ്ഥയിൽ കണ്ടുകൊണ്ടിരുന്നു. അദ്ദേഹം എവിടെ പോയാലും ആ പ്രകാശം മുമ്പിലും പിമ്പിലും ഇടത്തും വലത്തും ഉണ്ടായിരുന്നു. ഞാൻ ഏതവസ്ഥയിലായാലും ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയെ അതേ രൂപത്തിലാണ് കണ്ടിരുന്നത്. വീട്ടിലാണെങ്കിലും പുറത്ത് ജോലിയിലാണെങ്കിലും വെറുതെ ഇരിക്കുകയാണെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും എല്ലാം ഇത് തന്നെയാണ് കണ്ടിരുന്നത്. ഏതവസ്ഥയിലും ഈ കശ്ഫിന്റെ അവസ്ഥ അദ്ദേഹം ദർശിച്ചിരുന്നു. അപ്രകാരം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയെയും ഞാൻ കണ്ടുകൊണ്ടേയിരുന്നു. 11 ദിവസം വരെ ഈ ദൃശ്യം ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള കശ്ഫ് ഞാൻ മുമ്പ് കേട്ടിട്ടില്ല. ഇത്ര ദീർഘമായി കാണുകയും ചെയ്തിരുന്നില്ല. ഇതെല്ലാം തന്നെ ഹസ്രത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബർക്കത്തും നൂറെ നുബുവ്വത്തിന്റെ സ്വാധീനവുമാണ്. അതുകൊണ്ടാണ് എന്നെ പോലെയുള്ള ഒരു നിസ്സാര വ്യക്തിക്കും ഇത്രയും സുദീർഘമായ കശ്ഫ് കാണാൻ സാധിച്ചത്. ഈ കശ്ഫ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരവസ്ഥയാണ് ഓർമ്മിപ്പിക്കുന്നത്. സജ്ജനങ്ങളായവർക്ക് ഒരു പ്രകാശം നൽകപ്പെടുന്നതാണ്. സൂറ തഹ്രീമിൽ അല്ലാഹു പറയുന്നു, നൂറുഹും യസ്അ ബൈന ഐദീഹിം വബി ഐമാനിഹിം. രണ്ടാമത്തെ ആയത്ത് പ്രകാരമാണ്, ആർക്കാണോ ഈ ദുനിയാവിൽ പ്രകാശം ലഭിക്കാത്തത് അവർക്ക് ഖിയാമത്തിൽ എങ്ങനെ പ്രകാശം ലഭിക്കാനാണ്? അല്ലാഹു എനിക്ക് ഇതിലൂടെ പറഞ്ഞു തരുന്നത്, ഖിയാമത്ത് നാളിൽ പ്രകാശം ലഭിക്കുന്ന വരിഷ്ഠദാസരിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് നിന്റെ ഖലീഫ എന്നതാണ്. ഈ ദുനിയാവിലും ഈ വ്യക്തി തന്റെ ദൈവത്തിന്റെ പ്രകാശത്തിൽ നിലനിൽക്കുന്നതാണ്. ഹദ്രത്ത് ഖാദി മുഹമ്മദ് യൂസുഫ് സാഹിബ് പറയുന്നു, 1902 ഇദ്ദേഹം കത്ത് മുഖേന ബൈഅത്ത് ചെയ്തത്. 1902 ഡിസംബറിൽ നേരിട്ടും ബൈഅത്ത് ചെയ്തു. പറയുന്നു, അല്ലാഹു രണ്ട് മലക്കുകളെ എന്റെ സംരക്ഷണത്തിനായി നിയമിച്ചിരിക്കുന്നു. ഒരാളുടെ പേര് മുഹമ്മദ് സിദ്ദീഖ് എന്നാണ്. അതെന്റെ പിതാവിന്റെ രൂപത്തിലാണ്. രണ്ടാമത്തെ ആളുടെ പേര് ഗുലാം സമദാനി എന്നതാണ്. പ്രയാസങ്ങൾ ഉള്ള സമയത്ത് മലക്ക് വീണ്ടും രൂപം പൂണ്ട് ദൃശ്യമാകും. ഉപ്പ പറഞ്ഞു, ചുരുങ്ങിയത് 2 പ്രാവശ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലുക. അതിനുശേഷം എല്ലാ നമസ്കാരത്തിലും 2 പ്രാവശ്യം ഞാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലുന്നതാണ്. ഹദ്രത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിരുന്നു ഈ ഒരു കാര്യം, യഥാർത്ഥത്തിലുള്ള സ്തുതിക്കാരൻ അല്ലാഹുവാണ്. ഈ സ്തുതിയാണ് അല്ലാഹുവിന്റെ സമീപത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. പ്രയാസങ്ങൾ അകറ്റുവാനും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും കൂടുതലായി സൂറ ഫാത്തിഹ ഓതേണ്ടതാണ്. അതിന്റെ ഓരോ വാക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഹദ്റത്ത് മുഹമ്മദ് ഫാദിൽ സാഹിബ് നൂർ മുഹമ്മദ് സാഹിബിന്റെ മകൻ അദ്ദേഹം പറയുന്നു, 1899 അവസാനത്തിലോ 1900 തുടക്കത്തിലോ ആണ് ഇദ്ദേഹം ബൈഅത്ത് ചെയ്തത്. പറയുന്നു, ആദ്യ ആചാരപ്രകാരം ഞാൻ പൂക്കളിന് താഴെയാണ് നമസ്കാരത്തിൽ കൈകെട്ടിയിരുന്നത്. അഹമ്മദികളിൽ ചിലര് പൂക്കളിന് താഴെ കൈകെട്ടാറുണ്ട്. അതേപോലെ ആരുടെയെങ്കിലും പിന്നിൽ നമസ്കരിക്കാൻ അവസരം കിട്ടിയാൽ ഫാത്തിഹ ഇമാമിന് പിന്നിൽ ഓതണോ വേണ്ടയോ എന്ന സംശയവും എന്റെ മനസ്സിൽ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇമാമിന്റെ പിന്നിൽ ഫാത്തിഹ ഓതുന്നതിനെ കുറിച്ചും അതേ പൊക്കളിന് താഴെ കൈ കെട്ടുന്നതിനെ കുറിച്ചും എപ്പോഴും സംശയമായിരുന്നു. ഇമാമിന് പിന്നിൽ ഫാത്തിഹ ഓതേണ്ടതുണ്ടോ, കൈ നെഞ്ചിനും പൊക്കിലും ഇടയിൽ കെട്ടണോ, എന്താണ് ശരിക്കും ചെയ്യേണ്ടത് എന്നത് അറിയില്ലായിരുന്നു. ഇത് സംബന്ധമായി എപ്പോഴും അസ്വസ്ഥനായിരുന്നു. ഈ ചിന്തയിൽ ഒരിക്കൽ ഞാൻ കിടന്നുറങ്ങി. സ്വപ്നത്തിൽ ഞാൻ കാദിയാനിൽ എത്തിയിരിക്കുന്നതായിട്ടാണ് കണ്ടത്. മസ്ജിദ് മുബാറക്കിന്റെ ഉള്ളിലുള്ള വഴിയിലൂടെ ഞാൻ പോകുന്നുകയാണ്. മസ്ജിദ് അക്സയുടെ വാതിൽക്കൽ ഞാൻ എത്തി. നേരെയുള്ള ഗോവണിയിലൂടെ കയറി പള്ളിയിലേക്ക് പ്രവേശിച്ചു. മസ്ജിദിന്റെ കോമ്പൗണ്ടിൽ ചെരുപ്പ് വെക്കുന്ന സ്ഥലത്ത് ഒരു വൃക്ഷമുണ്ട്. അതിന്റെ താഴെ ഒരു കബറുണ്ട്. അതിന്റെ വടക്ക് ഭാഗത്ത് ഒരു കിണറുമുണ്ട്. മസ്ജിദിൽ ഒരു സംഘം ആളുകൾ നെഞ്ചിൽ കൈ കെട്ടിക്കൊണ്ട് നിൽക്കുന്നു. മുസല്ലയിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇമാമായി നിൽക്കുന്നു. ഇമാമിന്റെ പിന്നിൽ ഒരാൾക്ക് നിൽക്കാനുള്ള ഇടം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയി നിന്ന് നെഞ്ചിൽ കൈകെട്ടി സൂറ ഫാത്തിഹ ഓതി. ഫാത്തിഹ അവസാനിപ്പിച്ച് ആമീൻ പറഞ്ഞപ്പോൾ എന്റെ കണ്ണു തുറന്നു. അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുണ്ടായി. കൈ നടുവിൽ കെട്ടണമെന്നും സൂറ ഫാത്തിഹ ഇമാമിന് പിന്നിൽ ഓതണമെന്നും എനിക്ക് മനസ്സിലായി. ഹദ്റത്ത് ഖൈറുദ്ദീൻ സാഹിബ് മുസ്തഖീം സാഹിബിന്റെ മകൻ പറയുന്നു, ഒരിക്കൽ ഞാൻ സ്വപ്നത്തിൽ ഇപ്രകാരം കണ്ടു. ഹദ്റത്ത് അഖ്ദസ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിരുന്നനായി പലരെയും ക്ഷണിച്ചിരിക്കുന്നു. സദ്യക്കുള്ള തയ്യാറെടുപ്പ് ഹദ്റത്ത് ഉമ്മുൽ മുഅ്മിനീൻ ആണ് ചെയ്യുന്നത്. ഹദ്റത്ത് അഖ്ദസും മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഞാൻ സന്ദേശവാഹകൻ എന്ന നിലക്ക് അവിടെ എത്തിയപ്പോൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇദ്ദേഹത്തിന് ചോറ് നൽകിയാലും. എന്നിട്ട് ചോറ് നൽകപ്പെട്ടു. ഇതേപോലെ മറ്റൊരു സംഭവവും ഇതുമായി ബന്ധപ്പെട്ടതുണ്ട്. എന്നാൽ ഈ വിരുന്നിലായിരുന്നോ അത്, അതല്ല മറ്റൊരു സമയത്താണ് നടന്നത് എനിക്ക് ഓർമ്മയില്ല. ആ സംഭവം എന്തായിരുന്നു എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. ഹുസൂർ അലൈഹിസ്സലാം പറയുകയുണ്ടായി, ഇദ്ദേഹത്തിന് കുർത്ത ധരിപ്പിക്കുക. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ശരീരത്തിലേക്ക് നോക്കുന്നു. ഞാൻ മനോഹരമായ ഒരു കുർത്ത ധരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ധരിച്ചത് എന്നോ എപ്പോഴാണ് ധരിച്ചത് എന്നോ എനിക്കറിയില്ല. എന്റെ ശരീരത്തിൽ കുർത്ത ഞാൻ കാണുന്നു. അതിന്റെ സ്വാധീനം ഇപ്പോഴും എന്നിൽ ഞാൻ അനുഭവിക്കുന്നു. ഇതേപോലെ സ്വപ്നത്തിൽ ഒരാളെ ഞാൻ കണ്ടു. അദ്ദേഹം സഹാബാക്കൾ ഉൾപ്പെട്ട വ്യക്തിയാണ്. സ്വപ്നത്തിന് ശേഷം എനിക്ക് മനസ്സിലായത് ഈ സ്വപ്നം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു കവിതാ ശകലത്തോട് യോജിച്ചതാണ്. അതായത് എന്നെ പ്രാപിച്ചവൻ സഹാബാക്കളുമായി കൂടി ചേരുകയുണ്ടായി. അതേ പാനീയം അള്ളാഹു ഇവർക്കും നൽകുകയുണ്ടായി. ഞാൻ കണ്ട ആ വ്യക്തി തന്റെ ശരീരത്തിൽ ഒരു ചാദർ ചുറ്റിയിരുന്നു. അതിന്റെ കര ചുവന്നതായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അദ്ദേഹം പറഞ്ഞു, ഇത് എനിക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നതാണ്. ഞാൻ പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ട്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഇത് നൽകിയത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിയത് എന്നോ പറയുകയുണ്ടായി. ഈ വചനത്തിലുള്ള സംശയമേ ഉള്ളൂ. ഏതായിരുന്നാലും ഞാൻ ചോദിച്ചു, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനെ സംരക്ഷിക്കുന്നത് ആരാണ്? അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനെ സംരക്ഷിക്കുന്നത് മസ്ജിദിലെ ആളുകളാണ്. ഞാൻ ചോദിച്ചു, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരുടെ അവസ്ഥ എന്താണ്? അദ്ദേഹം മറുപടി പറഞ്ഞു, ഭാര്യമാരുടെ അവസ്ഥ എന്ത് ചോദിക്കാനാണ്? അവരിൽ ചിലർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഉമ്മുൽ മുഅ്മിനീൻ ഹദ്റത്ത് നുസ്രത് ജഹാൻ ബീഗം സാഹിബ ഡൽഹി നിവാസിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ലാഹു തആല ആത്മീയവും ഭൗതികവുമായ രീതിയിൽ ഈ പ്രസ്ഥാനം വിശുദ്ധ ഖുർആനിന് പറഞ്ഞ പ്രകാരമുള്ളത് തന്നെയാണെന്ന് എനിക്ക് കാണിച്ചു തരികയായിരുന്നു. വാഹരീന എന്ന ആയത്തിൽ ഇത് പറയുന്നുണ്ട്. ഖൈറുദ്ദീൻ സാഹിബിന്റെ ഒരു നിവേദനം പറയുന്നു, ഒരിക്കൽ ഈ വിനീതൻ സ്വപ്നത്തിൽ മസ്ജിദ് അക്സ കണ്ടു. അതിന്റെ അടുത്ത് തന്നെ ബൈത്തുള്ളയുമുണ്ട്. ഇത് രണ്ടിന്റെയും രൂപം ഒന്ന് തന്നെയാണ്. ഖാദിയാനിൽ ഉള്ള മസ്ജിദ് അക്സ ഏതാണെന്നും ബൈത്തുള്ള ഏതാണെന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. രണ്ടിന്റെയും രൂപം എനിക്ക് ഒന്നായി തോന്നുന്നു. ഞാൻ പറയുകയാണ്, ഇതിനെയാണോ അതോ അതിനെയാണോ മസ്ജിദ് അക്സ എന്ന് പറയേണ്ടത്? ചുരുക്കത്തിൽ ഇവ രണ്ടും തന്നെ എനിക്ക് ഒന്നായി തോന്നുന്നു. അങ്ങനെ കണ്ണു തുറന്നു. അതിന്റെ വ്യാഖ്യാനം എനിക്ക് മനസ്സിലായത് ഈ പ്രസ്ഥാനം വാഹരിന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം എന്നതിൽ പറയപ്പെട്ട അതേ പ്രസ്ഥാനം തന്നെയാണ്. ഹക്കീം അത്ത മുഹമ്മദ് സായി പറയുന്നു, 1901 ഇദ്ദേഹം ബയ്യത്ത് ചെയ്തതും മുലാഖാത്ത് നടത്തിയതും. ബയ്യത്തിന് ശേഷം കുറച്ചു ദിവസം ഖാദിയാനിൽ താമസിച്ചു. ഉസൂറിനോട് അനുവാദം വാങ്ങി തിരിച്ച് ലാഹോറിൽ വന്നു. സൂഫി അഹമ്മദ് ദീൻ സാഹിബ് ഡോറിബാഫ് അഹമ്മദിയ ജമാഅത്തിലെ അംഗങ്ങളുമായി മുലാഖാത്ത് നടത്തിപ്പിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് സ്നേഹത്തോടെ പറഞ്ഞു, മുഹമ്മദ് സാഹിബ് ഖാദിയാനിൽ വീണ്ടും വന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് ആശ്ചര്യമാണ് ഉണ്ടായത്. കാരണം ഞാൻ അടുത്ത് ബയ്യത്ത് ചെയ്ത വ്യക്തിയായിരുന്നു. ഞാൻ ദുആ ചെയ്തു, അല്ലാഹുവേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വന്നു എന്നതാണ് ഈ ജമാഅത്തിന്റെ വിശ്വാസമെങ്കിൽ മിർസ സാഹിബ് എങ്ങനെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആവുക? ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് നിൽക്കുന്നു. ആകാശത്ത് നിന്ന് ഒരു മലക്ക് ഇറങ്ങി വന്നുകൊണ്ട് എന്നോട് ചോദിക്കുന്നു, ഇതാരാണ്? ഞാൻ പറഞ്ഞു, ഇത് മിർസ സാഹിബാണ്. പിന്നീട് ഞാൻ കാണുന്നത് ആകാശത്ത് നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം ഇറങ്ങുന്നതായാണ്. ആ പ്രകാശം ഹസ്രത്ത് മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മസ്തിഷ്കത്തിൽ ആഴ്ന്നിറങ്ങുകയാണ്. തുടർന്ന് അത് ശരീരമാസകലം വ്യാപിച്ചു. ഹുസൂറിന്റെ മുഖം ആ പ്രകാശത്തുള്ള പ്രഭാപൂരിതമായി തീർന്നിരിക്കുന്നു. അതിനുശേഷം എന്നോട് അമലൊക്കെ ചോദിച്ച് ഇതാരാണ്? ഞാൻ പറഞ്ഞു, ആദ്യം മിർസ സാഹിബായിരുന്നു, ഇപ്പോൾ ശരിക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് ഈ പ്രകാശം തന്നെയാണ് ഹസ്രത്ത് മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രചരിപ്പിക്കാനായി വന്നിരിക്കുന്നത്. ഹദ്റത്ത് ഷെയ്ഖ് മുഹമ്മദ് അഫ്സൽ സാഹിബിന്റെ റിവായത്താണ്. 1905 ഇദ്ദേഹം ബയ്യത്ത് ചെയ്തത്. അദ്ദേഹം പറയുന്നു, എനിക്ക് 12 എന്റെ മൂത്താപ്പാക്കിയും ഷെയ്ഖ് ഇബാദുല്ലാ സാഹിബ്, മൂത്താപ്പയുടെ സഹോദരൻ ഷെയ്ഖ് കരം ഇലായി സാഹിബ് എന്നിവർ നേരത്തെ ബയ്യത്ത് ചെയ്തിരുന്നു. എന്നാൽ ഞാൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുകയോ സ്വന്തം ഇദ്ദേഹം കാണുകയോ ഉസൂറിന്റെ ഫോട്ടോ കാണുകയോ ചെയ്തിരുന്നില്ല. സ്വപ്നത്തിൽ കാണുകയാണ്. എന്റെ ശരീരത്തിലെ ശക്തി മുഴുവനും ചോർന്നു പോയിരിക്കുന്നു. തലച്ചോറിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കണ്ണിന് കാണുവാനുമുള്ള കഴിവുകൾ മാത്രം അവശേഷിക്കുന്നു. എന്റെ മുമ്പിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിന്നിൽ മുട്ടിന് താഴെ വരെയുള്ള കാലുകൾ കാണുന്നുണ്ട്. എന്റെ ഹൃദയത്തിൽ ഇപ്രകാരം ഇട്ടു തന്നു, ഇവിടെ ഇരുന്ന് നിന്നിലേക്ക് നോക്കുന്ന ഈ വ്യക്തി മിർസ സാഹിബാണ്. പിന്നിൽ കാണുന്ന ആ അനുഗ്രഹീത പാദങ്ങൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടേതാണ്. അപ്പോൾ ഞാൻ ഉണർന്നു. രാവിലെ ഞാൻ മുർത്തദ ഖാൻ അബ്ദുള്ള ഖാൻ സാഹിബിന്റെ മകൻ, പിന്നീട് അദ്ദേഹം ലാഹോറി പാർട്ടിയിൽ ചേർന്നു. അദ്ദേഹത്തോട് ഈ സ്വപ്നം പറഞ്ഞു. അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് മിർസ സാഹിബ് മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുധാവനമാണ് ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഞാൻ അള്ളാഹുവിന്റെ പേര് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, 1905 ഞാൻ ബയ്യത്ത് ചെയ്തപ്പോൾ എന്നിലേക്ക് സ്വപ്നത്തിൽ നോക്കിയിരുന്ന അതേ രൂപമായിരുന്നു ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റേത്. ഇതേ രീതിയിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് സത്യമാർഗം കാണിച്ചു കൊടുക്കുന്നതാണ്. ഹദ്റത്ത് ഷെയ്ഖ് മുഹമ്മദ് അഫ്സൽ സായി പറയുന്നു, എന്റെ വയസ്സ് 15 ആയിരുന്നപ്പോൾ ഞാൻ സ്വർഗ നരകങ്ങളെയും അയറാഫും സ്വപ്നത്തിൽ കാണുകയുണ്ടായി. അത് കണ്ടത് സുദീർഘമായി വിവരിക്കാനുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം മാത്രം പറയുകയാണ്. സ്വർഗം കണ്ട് ഞാൻ തിരിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ഒരാളെ ഞാൻ കണ്ടു. അദ്ദേഹം എന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, കുട്ടി നീ എവിടെയാണ്? ഞാൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ സ്വർഗം എത്ര വില വരുന്നതാണ്? ആ വ്യക്തി പറഞ്ഞു, നിന്റെ പട്ടിയാല, അതായത് പട്ടിയാല നിവാസിയാണ് ഇദ്ദേഹം, നിന്റെ പട്ടിയാല 100 പ്രാവശ്യം വിറ്റാലും ഈ സ്ഥലത്തിന്റെ ഒരു ഇഷ്ടികയുടെ വില പോലും ആകുകയില്ല. അപ്പോഴേക്കും ഞാൻ ഉണർന്നു, ഏതൊരു അള്ളാഹുവിന്റെ കയ്യിലാണോ എന്റെ ജീവനിരിക്കുന്നത് അവനെയാണ് സത്യം. 1905 ബയ്യത്തിന് വേണ്ടി ഖാദിയാനിൽ എത്തിയപ്പോൾ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ കണ്ട അതേ വ്യക്തിയായിരുന്നു മിർസ സാഹിബ്. ഹസ്രത്ത് മുഹമ്മദ് ഫാസിൽ സാഹിബ് റളിയല്ലാഹു തആല അൻഹു നൂർ മുഹമ്മദ് സാഹിബിന്റെ മകൻ പറയുന്നു, 1899 ബയ്യത്ത് ചെയ്തത്. ഒരിക്കൽ മാൻകോട്ട് എന്ന സ്ഥലത്ത് ഞങ്ങൾ പോയി. അത് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് 8 മൈൽ ദൂരത്താണുള്ളത്. അവിടെ രാത്രി നമസ്കരിച്ചു ഉറങ്ങി. സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് ഞാൻ മുസല്ലയിൽ ഇരിക്കുകയാണ്. ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം മുസല്ലയുടെ മുമ്പിൽ വന്നിരിക്കുന്നു. എന്റെ വലത് കൈപ്പടം തന്റെ വിരൽ കൊണ്ട് തടവുന്നു. എന്നിട്ട് പറയുന്നു, ഹൃദയത്തിന് അല്പം ശാന്തി കൈവന്നില്ലേ? അപ്പോൾ എനിക്ക് നല്ല ശക്തി കൈവന്നതുപോലെ തോന്നുന്നു. ഉസൂർ ശക്തി കൈവന്നിരിക്കുന്നു എന്ന് ഞാൻ പറയുകയും ചെയ്തു. തുടർന്ന് ഞാൻ ഉണർന്നു. ഹദ്രത്ത് മുഹമ്മദ് ഫാദിൽ സാഹിബ് വിവരിക്കുന്നു, ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, ഞാൻ ഖാദിയാനിൽ എത്തിയിരിക്കുന്നു. മസ്ജിദ് മുബാറക്കിനകത്ത് മിഹ്റാബിന്റെ അടുത്ത് ഒരു മൂലയിൽ ഹദ്രത്ത് അഖ്ദസ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇരിക്കുകയാണ്. മസ്ജിദ് നല്ല പ്രകാശമുണ്ട്. ഞാൻ ഉസൂറിന്റെ മുമ്പിൽ പോയിരിക്കുന്നു. ഉസൂർ എനിക്ക് വെള്ള പ്ലേറ്റിൽ വളരെ നല്ല ചുവന്ന നിറത്തിലുള്ള ഹൽവ തന്ന് പറയുന്നു, ഇത് കഴിച്ചാലും. ഞാൻ അപ്പോൾ തന്നെ അത് കഴിക്കുകയുണ്ടായി. അത് വളരെ നല്ലതായിരുന്നു. ഉടനെ ഞാൻ ഉണരുകയും ചെയ്തു. ഹദ്രത്ത് ഹാഫിസ് ജമാൽ അഹമ്മദ് സാഹിബ് പറയുന്നു, 1908 മെയ് മാസത്തിലാണ് ഇദ്ദേഹം സന്ദർശിച്ചത്. എന്റെ ഭാര്യ പറഞ്ഞു, ഒരിക്കൽ എന്റെ ഹൃദയത്തിൽ സംശയമുണ്ടായി, എത്രയോ പീറുമാറുണ്ട്, ഹദ്രത്ത് സാഹിബിനെ മാത്രം സത്യവാനും മറ്റുള്ളവരെ കള്ളവാന്മാരുമായി എന്തിനു നാം കരുതണം? അതായത് മറ്റുള്ളവരെ നമ്മൾ എന്തിനാണ് കള്ളന്മാരായി പറയുന്നത്? പറയുന്നു, രാത്രിയിൽ അവർ സ്വപ്നത്തിൽ കാണുകയാണ്, ഹദ്രത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് സാഹിബിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഇദ്ദേഹത്തെ സ്വീകരിക്കാത്തവർ കാഫിറാണ്. എന്റെ ഭാര്യയുടെ കുടുംബം ആദ്യം സയ്യിദ് റസാഖാൻ ബരേലിയുടെ ശിഷ്യഗണത്തിൽപ്പെട്ടവരായിരുന്നു. ഈ സ്വപ്നത്തിനു ശേഷം അവർക്ക് തൃപ്തി കൈവന്നു. ഹസ്രത്ത് മിയാം മുഹമ്മദ് സുഹൂറുദ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, 1905 അദ്ദേഹം ബയ്യത്ത് ചെയ്തത്. എഴുതുന്നു, എന്റെ ഭാര്യ പിതാവ് ഖാസി സൈനുൽ ആബിദീൻ സാഹിബ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദത്തിന് മുമ്പേ ഹസ്രത്ത് മുൻഷി അഹമ്മദ് ജാൻ സാഹിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തിരുന്നു. ഹസ്രത്ത് മുൻഷി അഹമ്മദ് ജാൻ സാഹിബ് ലുധിയാന വഫാത്തായതിനു ശേഷം ഖാസി സൈനുൽ ആബിദീൻ സാഹിബ് പല പ്രാവശ്യം ഹസ്രത്ത് മുജദ്ദിദ് അൽ ഫസാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിനടുത്ത് പോയി കഷ്ഫെ കുബൂറിന്റെ രൂപത്തിൽ ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം മുജദ്ദിദ് അൽ ഫസാനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം ചോദിച്ചു, എന്താണ് വേണ്ടത്? ഖാസി സാഹിബ് പറഞ്ഞു, ദൈവ സാമീപ്യം ലഭിക്കണം, എന്റെ വഴികാട്ടി വഫാത്തായിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഹസ്രത്ത് മുജദ്ദിദ് അൽ ഫസാനിയുടെ രൂപം അപ്രത്യക്ഷമായി. ഖാസി സാഹിബ് അവിടെ നിന്നും തിരിച്ചു വന്നു. 2-3 ദിവസം കഴിഞ്ഞ് ഖാസി സാഹിബ് പോയി ഖബറിൽ ദുആ ചെയ്തു. മുമ്പത്തെ പോലെ മുജദ്ദിദ് അൽ ഫസാനിയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു. എന്ത് വേണമെന്ന് ചോദിച്ചു. ഖാസി സാഹിബ് പറഞ്ഞു, അള്ളാഹുമായുള്ള ബന്ധം ആഗ്രഹിക്കുന്നു. എന്നിട്ട് ചോദിച്ചു, അദ്ദേഹം ചോദിക്കുകയുണ്ടായി, ഞാൻ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ അടുത്ത് പോകട്ടെ? മുജദ്ദിദ് സാഹിബ് പറഞ്ഞു, നിനക്കവിടെ സംതൃപ്തി ലഭിക്കില്ല. ഇത് പറഞ്ഞ് വീണ്ടും ആ രൂപം അപ്രത്യക്ഷമായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഖാസി സാഹിബ് ഖാദിയാനിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് പോയി താമസിച്ചു. മുൻഷി അഹമ്മദ് ജാൻ സാഹിബിന്റെ സദസ്സിൽ ലഭിച്ചതുപോലുള്ള ആനന്ദം ഖാദിയാനിൽ ലഭിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. മുമ്പുള്ളതുപോലുള്ള ആ ഒരു ടേസ്റ്റ് അദ്ദേഹത്തിന് ലഭിച്ചില്ല. മുജദ്ദിദ് അൽ ഫസാനി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് തൃപ്തി കൈവന്നിരില്ല. പലപ്പോഴായി ഖാദിയാനിൽ പോയി ഒരാഴ്ച താമസിച്ചു വരും. ഹദ്റത്ത് മുൻഷി അഹമ്മദ് ജാൻ സാഹിബ് മഹാനായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അദ്ദേഹം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാരംഭ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ കൈയ്യത്ത് വാങ്ങുന്നത് സ്വയം ഉപേക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ പറയാറുള്ളത് ദൈവ സാമീപ്യം ലഭിക്കണമെന്ന് വല്ലവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഖാദിയാനിൽ മിർസ ഗുലാം അഹമ്മദ് സാഹിബിന്റെ അടുത്ത് പോവുക. 1885 ഇദ്ദേഹം വഫാത്തായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇദ്ദേഹം ഹജ്ജിന് പോയപ്പോൾ ദുആക്ക് വേണ്ടി എഴുതിയിരുന്നു. മുൻഷി അദ്ദേഹം എഴുതുകയാണ്, മുൻഷി അഹമ്മദ് ജാൻ സാഹിബ് പറയാറുണ്ടായിരുന്നു, ആരുമില്ലാത്തപ്പോൾ ഞങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾ മനുഷ്യർക്ക് ഓരോരോ തുള്ളിയാണ് അറിവുകൾ നൽകിയിരുന്നത്. എന്നാൽ ഹദ്റത്ത് മീർ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ധൈര്യശാലിയും എല്ലാം നൽകുന്നവനുമായി വരികയും ഉറവിടത്തിന്റെ മുകളിൽ നിന്ന് കല്ല് നീക്കിക്കളയുകയും ചെയ്തു. ഇപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വയറ് നിറയെ കുടിക്കാം. അതേപോലെ തന്നെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുകഴ്ത്തിക്കൊണ്ട് ഈ പദ്യശകലവും അദ്ദേഹം പറഞ്ഞിരുന്നു. ആർദ്രരായ ഞങ്ങൾ നിന്നിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രീതിക്കായി നീ ഞങ്ങളുടെ രക്ഷകനായി വരിക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ലുധിയാനയിൽ വരുന്നതിന് മുമ്പേ അദ്ദേഹം തന്റെ ശിഷ്യഗണത്തോട് പറഞ്ഞിരുന്നു, മിർസ ഗുലാം അഹമ്മദ് സാഹിബ് ലുധിയാനയിൽ വരുന്നുണ്ട്, അദ്ദേഹത്തെ കാണാനായി സ്റ്റേഷനിൽ ഞാനും പോകുന്നതാണ്. ഞാൻ ആരിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് അദ്ദേഹമാണ് മിർസ ഗുലാം അഹമ്മദ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ലെന്നിരിക്കെ എങ്ങനെയാണ് ഇന്ന വ്യക്തിയാണ് മിർസ ഗുലാം അഹമ്മദ് സാഹിബ് എന്ന് താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക? ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹദീസുകളിൽ നേരത്തെ തന്നെ രൂപം പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ലുധിയാന സ്റ്റേഷനിൽ വന്നിന് ഇറങ്ങിയപ്പോൾ ഒരു വലിയ ജനാവലി അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിലൂടെ നടന്നു വരികയായിരുന്നു. ആ സമയത്ത് അഹമ്മദ് ജാൻ സാഹിബ് തന്റെ ശിഷ്യരോട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അദ്ദേഹമാണ് മിർസ ഗുലാം അഹമ്മദ് സാഹിബ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം കൈകൊടുത്തു. ഹസ്രത്ത് മുൻഷി അഹമ്മദ് ജാൻ സാഹിബിന്റെ വിശ്വാസം കാരണമായി ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ബൈഅത്ത് ചെയ്തു. അദ്ദേഹം തുടർന്ന് എഴുതുകയാണ്, പിന്നീട് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ് എന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ആദ്യം ഇഷ്ടമല്ലായിരുന്നു, ബൈഅത്തിന് ശേഷം മുമ്പുള്ള മജ്ലിസുകളെല്ലാം ഒന്നുമല്ലാതായി അദ്ദേഹത്തിന് മനസ്സിലാവുകയുണ്ടായി. അല്ലാഹു തആല ഈ ഭക്തദാസരെ പോലെ നമ്മയും വിശ്വാസത്തിലും ദൃഢജ്ഞാനത്തിലും വർദ്ധിപ്പിക്കട്ടെ. നമ്മിൽ ഓരോരുത്തരിലും തന്നെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരു നിറമാണോ നമുക്ക് നൽകാനായി വന്നത് അത് സ്വായത്തമാക്കാൻ കഴിയുമാറാകട്ടെ. ബൈഅത്ത് മാത്രം മതിയാകുന്നതല്ല, അല്ലാഹുമായുള്ള ഒരു ബന്ധവും നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടായിത്തീരേണ്ടതാണ്. പാകിസ്ഥാനു വേണ്ടി ദുആ ചെയ്യാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്, ജമാഅത്തംഗങ്ങൾ ദുആ ചെയ്യാറുമുണ്ട്. ഇതിലേക്ക് ഒന്നുകൂടി ശ്രദ്ധ തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഹമ്മദികളുടെ അവസ്ഥ പാകിസ്ഥാനിൽ വളരെ ഞെരുങ്ങിയതാക്കി മാറ്റിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരണാധികാരികളോട് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകുകയും മേലുദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ചെല്ലുകയും ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്, എല്ലാം ശരിയായ രീതിയിൽ നടക്കുന്നു എന്നാണ്. അവർ ഇത്രയും ധിക്കാരമായ നടപടിയാണ് സ്വീകരിക്കുന്നത്. നമുക്ക് ഇതിൽ ഇന്നാലില്ലായി എന്ന് പറയുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു തന്നെയാണ് നമ്മുടെ ശ്രദ്ധാ കേന്ദ്രമാകേണ്ടത്. ഇവർക്ക് അള്ളാഹുവിന്റെ ശക്തിപ്രഭാവങ്ങളെക്കുറിച്ച് അറിയുക തന്നെയില്ല. ഭൗതികമായ സംഘടനകളെ പോലെയുള്ള ഒരു സംഘടനയായി ഇതിനെയും അവർ കാണുകയാണ്. ഇവരോട് എന്ത് ചെയ്താലും പ്രശ്നമില്ലെന്ന് ഇവർ കരുതുന്നു. ഏതായിരുന്നാലും നമ്മുടെ ജോലി അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുക എന്നതാണ്. ഇതാണ് നമ്മുടെ നിർബന്ധ കടമ. ഇതിലേക്ക് നാം കൂടുതലായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ ഒരു കുറവും നാം വരുത്തരുത്, ഒരു ന്യൂനതയും ഉണ്ടാകാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ലാഹോറിൽ അഹമ്മദിയ കബ്രിസ്ഥാനിൽ മോഡൺ ടൗണിൽ രാത്രിയിൽ 14-15 ആളുകൾ അതിക്രമിച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും തോക്ക് ചൂണ്ടി കയറുകൊണ്ട് വരിഞ്ഞുകെട്ടി വീട്ടിനകത്ത് പൂട്ടിയിട്ടു. അതിനുശേഷം 120 കബറുകളോട് അപമര്യാദയായി പെരുമാറുകയും അതിന്റെ മീസാൻ കല്ലുകൾ തകർക്കുകയും ചെയ്തു. ഈ പിശാചുകളുടെ ഉപദ്രവത്തിൽ നിന്നും മരിച്ചവരും സുരക്ഷിതരല്ലാതായിരിക്കുകയാണ്. വഫാത്തായ അഹമ്മദികളും ഇപ്പോൾ സുരക്ഷിതരല്ല. സാക്ഷി മൊഴികളിൽ നിന്നും മനസ്സിലാകുന്നത് പോലീസും ഇതിന് സഹായം നൽകുന്നുണ്ട് എന്നാണ്. പോലീസിന്റെ പിന്തുണ ഇവർക്കുണ്ട്. FIR രേഖപ്പെടുത്താൻ പറഞ്ഞപ്പോൾ വളരെ പ്രയാസപ്പെട്ടാണ് അത് രേഖപ്പെടുത്തിയത്. ഇതേപോലെ ഷഹാദത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോയിട്ടയിൽ ഇന്നും ഒരു യുവ അഹമ്മദി മക്സൂദ് അഹമ്മദ് സാഹിബ് ഷഹീദാക്കപ്പെടുകയുണ്ടായി. അല്പം മുമ്പാണ് എനിക്ക് ഇതറിയാൻ കഴിഞ്ഞത്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ മർഹൂമിന്റെ വിശദ വിവരം വരുമ്പോൾ അത് കേൾപ്പിക്കുന്നതാണ്. അടുത്ത വെള്ളിയാഴ്ച ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. ഇദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനെ കോയിട്ടയിൽ ഒരു മാസം മുമ്പ് ഷഹീദാക്കിയിരുന്നു. അല്ലാഹു തആല ഉടനടി ഈ ശത്രുക്കളെ അവരുടെ നാശത്തിലേക്ക് എത്തിക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ ശത്രുക്കളുടെ എല്ലാ നീചവും അക്രമപരവുമായ പ്രവർത്തനം കാണുമ്പോൾ മുമ്പത്തേക്കാൾ ഉപരി നാം അള്ളാഹുവിനോട് സഹായം തേടുകയും അവന്റെ മുമ്പിൽ കുമ്പിടുകയും ചെയ്യേണ്ടതാണ്. ജമാഅത്തി കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് നിങ്ങളെ തൗഫീഖ് നൽകട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يَعِظُكُمْ لَعَلَّكُمْ تَذَكَّرُونَ اذْكُرُوا اللَّهَ يَذْكُرْكُمْ وَادْعُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ